2020 മാർച്ച് 23 തിങ്കളാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ എഴുതിയ ഗുരുപ്രകാശം പങ്ക്തി. ഗുരുഹിതമല്ലാത്ത ഉത്സവങ്ങൾ മനുഷ്യനെ ഒന്നിപ്പിക്കുന്നതിനുള്ള ഈശ്വരഭക്തിയുടെയും ഈശ്വരവിശ്വാസത്തിന്റെയും നിലയങ്ങളായിട്ടാണ് ആരാധനാലയങ്ങളെ ഗുരുദേവ തൃപ്പാദങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ, മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നതും കലഹിപ്പിക്കുന്നതും വിവേചിപ്പിക്കുന്നതുമായി എന്തെല്ലാമാണോ ഉള്ളത്, അവയെല്ലാം നിരുത്സാഹപ്പെടുത്തുന്നതും നിരാകരിക്കുന്നതുമായ ഒരു പൊതു ഇടമാവണം ആരാധനാലയങ്ങൾ എന്നതായിരുന്നു തൃപ്പാദങ്ങളുടെ സങ്കല്പം. ഗുരുദേവന്റെ ക്ഷേത്രപ്രതിഷ്ഠകളും ക്ഷേത്ര സന്ദേശങ്ങളുമെല്ലാം തന്നെ ഈ സങ്കല്പത്തെ അനാവരണം ചെയ്യുന്നതാണ്. ക്ഷേത്രങ്ങൾ എന്തിനുവേണ്ടിയാണെന്നും എങ്ങനെ നടത്തണമെന്നും ഏതുവിധം നിലനിർത്തണമെന്നും അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമെന്നും ഒക്കെയുള്ള തൃപ്പാദങ്ങളുടെ സുവ്യക്തമായ നിർവചനങ്ങളും കാഴ്ചപ്പാടുകളും മറയില്ലാതെ നാം സ്വാംശീകരിക്കുകയും പ്രവൃത്തിയിൽ വരുത്താൻ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആരാധനാലയങ്ങൾ നമ്മയെല്ലാം ഒന്നിപ്പിക്കുന്ന ദിവ്യതയുടെ ഇടങ്ങളായിത്തീരുമായിരുന്നു. ജാതിയും മതവും ദൈവവും വിശ്വാസവും പ്രത്യയശാസ്ത്രങ്ങളുമൊന്നും അതിനൊരു വിഘാതമായി തീരുമായിരുന്നില്ല. ഈ ജഗത്തായ ജഗത്തിലെല്ലാം ഈശ്വരൻ നിറഞ്ഞ് ആവസിക്കുന്നുവെന്ന ഈശാവാസ്യോപനിഷത് ദർശനവും അകവും പുറവും തിങ്ങും മഹിമ വാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക എന്ന ഗുരുദേവ ദർശനവും ഈശ്വര സ്വരൂപത്തിന്റെ നിരതിശയമായ ഏകീഭാവത്തെ ഒന്നുപോലെ വെളിപ്പെടുത്തുന്നതാണ്. ദൈവം ഒന്നേയുള്ളൂ, അനേകമില്ല എന്ന പരമസത്യത്തെ സുദൃഢമാക്കുന്നതാണ് ഈ ഋഷിദർശനങ്ങൾ. അതുകൊണ്ട് തന്നെ മനുഷ്യനെ പരസ്പരം വേറുവേറാക്കുന്ന യാതൊന്നിനും ഇടമില്ലാത്തിടത്താവണം ദേവാലയങ്ങൾ എന്ന ഗുരുദേവന്റെ ക്ഷേത്ര സങ്കല്പം. വിശ്വമാനവികതയുടെ ശ്രീകോവിലുകളായി ആരാധനാലയങ്ങളെ നിലനിർത്തണമെന്നതിന്റെ ദാർശനിക ആഹ്വാനം കൂടിയാണ്. ഇങ്ങനെ ക്ഷേത്രങ്ങളെ നോക്കിക്കാണുന്ന ഒരു സമൂഹത്തിന് ഒരു ആരാധനാലയവും അന്യമാവുകയില്ല. അവിടുത്തെ ആഘോഷങ്ങളും ഉത്സവങ്ങളും ഏതെങ്കിലും ഒരു ജാതിമത വിഭാഗത്തിന്റേതും മാത്രമായി ചുരുങ്ങിപ്പോവുകയുമില്ല. ക്ഷേത്രോത്സവങ്ങളെല്ലാം മനുഷ്യനെ ഒന്നിപ്പിക്കുന്നതും ആനന്ദിപ്പിക്കുന്നതിനും വേണ്ടി ഓരോരോ കാലങ്ങളിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ്. അതുകൊണ്ടുതന്നെ ഈശ്വരഭക്തിയുടെയും ഈശ്വരവിശ്വാസത്തിന്റെയും നിറവിനെ കെടുത്തുന്ന നിലയിൽ ഉത്സവങ്ങളെ വഴിമാറ്റി കൊണ്ടുപോകുന്ന സമീപനം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയുമരുത്. എന്നാൽ ഇന്ന് സ്ഥിതിയാകെ മാറിപ്പോകുന്നതായാണ് കാണുന്നത്. ഒരു ക്ഷേത്രോത്സവം ഏതെങ്കിലും ഒരു കൂട്ടരുടേതായി മാത്രമായി ചുരുങ്ങുന്നത് നമ്മുടെ സംസ്കാരത്തെയും ഇതാകട്ടെ അകപ്പെടുത്തുന്നതിന് തുല്യമാണ്. ക്ഷേത്രോത്സവങ്ങളിൽ മത്സരങ്ങൾ കടന്നുവരുന്നതിനും കൂടുതൽ ധനം ചിലവഴിച്ച് ഉത്സവങ്ങളെ വലിയ മാമാങ്കങ്ങളാക്കി മാറ്റുന്നതിനും ഇടയാക്കുകയും ചെയ്യും. ഒരിടത്ത് 5 ആനയാണ് എഴുന്നള്ളിപ്പിനുള്ളതെങ്കിൽ ആഗ്രഹവുമൊക്കെ ഈ നിർബന്ധവും ഒരു പ്രദേശത്തെ ആകെ പ്രകമ്പനം കൊള്ളിക്കുന്ന വിധത്തിൽ കരിമരുന്ന് പ്രയോഗിക്കണമെന്ന ഭാഗപ്പെടുത്തലുകളുടെ സ്വാധീനം കൊണ്ടുണ്ടാകുന്നതാണ്. ഇത്തരം ആഘോഷ തിമിർപ്പിനിടയിൽ മറഞ്ഞു പോകുന്നതാകട്ടെ ഈശ്വരഭക്തിയും ഈശ്വരവിശ്വാസവും ഈശ്വരചിന്തകളുമാകും. ക്ഷേത്രങ്ങൾ മഹിതമായൊരു ദർശനത്തിന്റെ സങ്കല്പത്തിന്റെ വിശുദ്ധിയുടെ സദാചാര ചിന്തയുടെ എളിമയുടെ നന്മയുടെ സങ്കേതമായി നിലകൊള്ളണമെന്ന ഗുരുഹിതം നിറവേറ്റപ്പെടുമ്പോഴാണ് ക്ഷേത്രങ്ങൾക്ക് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന പ്രഭയുടെ സ്ഥാനമുണ്ടാകുന്നത്. ഈ ക്ഷേത്ര സങ്കല്പം കെട്ടുപോകാതിരിക്കുന്നതിനാണ് തൃപ്പാദങ്ങൾ ഒരവസരത്തിൽ കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്നരുളി ചെയ്തത്. എന്നാൽ പരവൂരിലെ പുറ്റിങ്ങൽ ക്ഷേത്രവും പട്ടാഴിയിലെ മലനട ക്ഷേത്രവുമൊക്കെ നമുക്ക് ദുരന്തത്തിന്റെ വലിയ ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടും നമ്മൾ ഇന്നും ഈ ഗുരുഹിതത്തിന്റെ ഉള്ളറിയാൻ മനസ്സ് വേണ്ടത്ര തുറന്നു. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തൃപ്പാദങ്ങൾ 1915 പ്രതിഷ്ഠ നടത്തിയ പള്ളുരുത്തിയിലെ ശ്രീ ഭവാനീശ്വര ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് തിടമ്പേറ്റി വന്ന ആന വിരണ്ടതും ദേവതാ വിഗ്രഹം നിലത്ത് വീഴാനിടയായതും മറ്റും. ഇനിയെങ്കിലും ഇത് നമ്മെ പുനർചിന്തിപ്പിക്കാനുള്ള ഒരു പ്രേരണയായിത്തീരണം. എന്തുകൊണ്ടെന്നാൽ ഗുരുക്കന്മാരുടെ വാക്കുകൾ ഓരോന്നും സത്യത്തിന്റെയും വരാനിരിക്കുന്നതിന്റെയും ശംഖനാദങ്ങളാണ്. അതിനൊരു സംഭവം ഉദാഹരണമായി പറയാം. തൃപ്പാദങ്ങൾ ഇടയ്ക്കിടെ 5 തെങ്ങിലുള്ള ഒരു ഭജനമഠത്തിൽ വിശ്രമിക്കാൻ പോകുമായിരുന്നു. ഒരിക്കലെത്തുമ്പോൾ അവിടെ ഉത്സവം നടക്കുകയായിരുന്നു. ആനയും എഴുന്നള്ളിപ്പുകളും ഒക്കെയായി ആകെ ബഹളത്തിന്റെ ഒരന്തരീക്ഷം. അത് കണ്ടിട്ട് ഭജനമഠത്തിന്റെ ശാന്തിയില്ല ഇല്ലാതാക്കുന്ന ഇത്തരം ഉത്സവങ്ങൾ ഇനി ആവശ്യമില്ലെന്ന് ഗുരുദേവൻ പറഞ്ഞു. 1925 എന്നാൽ ഭജനമഠത്തിന്റെ ഭാരവാഹികൾ ഗുരുവചനത്തിന് ചെവി കൊടുക്കാതെ അടുത്ത കൊല്ലവും ഉത്സവം നടത്തി. ആ വിവരമറിഞ്ഞ ഗുരുദേവൻ പിന്നീട് ഭജനമഠത്തിലേക്ക് പോയില്ല. ഉത്സവം പോയ കൊല്ലത്തേക്കാൾ കെങ്കേമമായി നടക്കുകയായിരുന്നു. അന്ന് രാത്രിയിൽ കഥകളി നടന്നുകൊണ്ടിരിക്കെ ആറാട്ടിനെഴുന്നള്ളിയ ആന വിരണ്ടു. ആനപ്പുറത്ത് തിടമ്പേറ്റിയിരുന്ന ശാന്തിക്കാർ നിലത്ത് വീണു. ഉത്സവം അലങ്കോലമായി. ജനങ്ങൾ ചിതറിയോടി. ഒടുവിൽ പാപ്പാന്മാർ ചേർന്ന് വളരെ പ്രയാസപ്പെട്ട് ആനയെ തളച്ചു. ആ വിവരമറിഞ്ഞതോടെ കഥകളി പുനരാരംഭിക്കുകയും ഓടിപ്പോയവരൊക്കെ തിരികെ എത്തുകയും ചെയ്തു. ആനയെ തളച്ചത് ഒരു പഴയ ചങ്ങലയിലായിരുന്നതിനാൽ പുതിയൊരു ചങ്ങലയ്ക്കായി പാപ്പാൻ അന്വേഷണം നടത്തി. തെരുവത്ത് പത്മനാഭൻ എന്നൊരാളുടെ സഹായത്താൽ പുതിയൊരു ചങ്ങല കിട്ടി. അതുമായി എത്തിയവർ ക്ഷേത്രപ്പറമ്പിൽ ചങ്ങലയിട്ടതിന്റെ കിലുക്കം കേട്ട് വീണ്ടും ആന വിരണ്ടതാണെന്ന് തെറ്റിദ്ധരിച്ച് ആളുകൾ ഓട്ടമായി. ക്ഷേത്രപ്പറമ്പാകെ അലങ്കോലപ്പെട്ടു. കഥകളിക്കാർ കളിവേഷത്തോടെ ഓടിയതിനാൽ ഇരുട്ടിൽ അതുകണ്ട് പേടിച്ചു വീണവരും അനവധിയായി. ഗുരുദേവന്റെ കൽപ്പന ധിക്കരിച്ചതിൽ വന്ന അനിഷ്ടങ്ങളാണിതെല്ലാമെന്ന് ബോധ്യപ്പെട്ട ഭാരവാഹികൾ ഗുരുദേവനെ കണ്ട് മാപ്പപേക്ഷിച്ചു. പിന്നീട് അവർ ഭജനമഠത്തിൽ ഉത്സവം നടത്തിയതേയില്ല. ഇതുപോലെ നിരവധി സംഭവങ്ങൾ ഗുരുദേവ ചരിത്രത്തിലുണ്ട്. നമ്മുടെ നന്മയ്ക്കായാണ് ഓരോ വാക്കും ഗുരു അരുളി ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് കരിയും കരിമരുന്നുമില്ലാതെ ലളിതമായും ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിന് പ്രയോജനപ്പെടും വിധവും ക്ഷേത്രോത്സവങ്ങൾ നടത്തുന്നതിലാവണം നമ്മുടെ ശ്രദ്ധ പതിയേണ്ടതെന്ന് ഓർമ്മിപ്പിക്കട്ടെ.